നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
അന്തരീക്ഷ താപനില കൂടുമ്പോഴും ഉഷ്ണതരംഗം വരുമ്പോഴും ഹൃദയാഘാതത്തിനുള്ള സാധ്യത കൂടുന്നത് എന്തുകൊണ്ടാണ് എന്നറിയാമോ? ഓസ്ട്രേലിയൻ വേനലിൽ അതീവ ചൂടുള്ള ദിവസങ്ങളിൽ വീടിനുള്ളിലെ താപനില നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നറിയാമോ? ഇത്തരം കാര്യങ്ങളാണ് ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ ഈ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഉഷ്ണതരംഗമുണ്ടായാൽ അത് നേരിടാൻ എന്തൊക്കെ കരുതലുകൾ വേണം എന്ന്, ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി ജീവിക്കുമ്പോൾ ഇവിടത്തെ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഇത്തരം നിരവധി കാര്യങ്ങൾ SBS മലയാളം ഓസ്ട്രേലിയൻ വഴികാട്ടി പോഡ്കാസ്റ്റുകളിലൂടെ എത്തിക്കുന്നുണ്ട്. അവ മുടങ്ങാതെ കേൾക്കാം. അതിനായി നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ SBS മലയാളത്തെ പിന്തുടരുക. ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ ഈ ലക്കം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിജു ശിവദാസ്. ഓസ്ട്രേലിയയിലെ ആദ്യ കാലാവസ്ഥ അപകട സാധ്യത വിലയിരുത്തൽ അഥവാ ക്ലൈമറ്റ് റിസ്ക് അസസ്മെന്റ് അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. ഓസ്ട്രേലിയൻ ക്ലൈമറ്റ് സർവീസ് പുറത്തിറക്കിയ ഈ റിപ്പോർട്ടിൽ പറയുന്നത്, ആഗോള താപനം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഓസ്ട്രേലിയ നേരിടുന്ന പ്രകൃതിക്ഷോഭങ്ങളുടെയും രൂപം മാറുകയാണ് എന്നാണ്. ഇത്തരം മാറ്റങ്ങൾ ഇതിനകം തന്നെ പ്രകടമായി കഴിഞ്ഞു എന്നാണ് സിഡ്നി യൂണിവേഴ്സിറ്റിയിൽ ഹീറ്റ് ആൻഡ് ഹെൽത്ത് റിസർച്ച് സെന്ററിന്റെ അക്കാഡമിക് ഡയറക്ടർ പ്രൊഫസർ ഒലി ജെ ചൂണ്ടിക്കാട്ടുന്നത്.
What we're seeing over the last 20 years or so is that the number of heat waves is increasing, the duration of the heat waves are that so they're lasting longer and also they're more severe as well.
Heat wave athava ushnatharangam Australiayil kooduthal vyapakamayi kondirikkunnu, kooduthal sadharanamayi kondirikkunnu. Endanu ushnatharangam ennariyamo? Thudarchiyayi 3 divasangalilum raathrikalilum choodeeriya kalavastha nilanilkumbolaanu adine ushnatharangam ennu visheshippikkarullathu. വീടുകളിലും ഓഫീസുകളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലുമെല്ലാം ഈ സമയത്ത് അന്തരീക്ഷം തണുപ്പിച്ചു നിർത്തുന്നത് അത്ര എളുപ്പമല്ല. ഇത് രൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ജനങ്ങളെ നയിക്കാറുണ്ട്. ഉഷ്ണതരംഗം അന്തരീക്ഷത്തിലുണ്ടാക്കുന്ന ഹീറ്റ് സ്ട്രെസ്സും ഇത് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഹീറ്റ് സ്ട്രെയിനുമാണ് അപകടങ്ങളുടെ കാരണമെന്ന് പ്രൊഫസർ ജയ് ചൂണ്ടിക്കാട്ടി.
Heat stress is the features of the environment. The temperature, which is measured in the shade, the accompanying humidity, whether you're in direct solar radiation or not, and also how windy it is as well. The heat strain is the physiological strain that your body is experiencing.
അതായത് കടുത്ത ചൂട് അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദത്തെ ഹീറ്റ് സ്ട്രെസ് എന്നും അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആയാസത്തെ ഹീറ്റ് സ്ട്രെയിൻ എന്നും വിളിക്കുന്നു. ഈ ഹീറ്റ് സ്ട്രെയിൻ കൊണ്ടുള്ള ഏറ്റവും വലിയ അപകടം ഹീറ്റ് സ്ട്രോക്ക് ആണ്, അഥവാ സൂര്യാഘാതം. ഹീറ്റ് സ്ട്രെയിൻ അനുഭവിക്കുമ്പോൾ ശരീര ഊഷ്മാവ് അനിയന്ത്രിതമായി ഉയരുകയും അത് നേരിടാനുള്ള ശാരീരിക സംവിധാനം പരാജയപ്പെടുകയും ചെയ്തതാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന സൂര്യാഘാതത്തിലേക്ക് നയിക്കുന്നത്. ഏറ്റവും അപകടകരം സൂര്യാഘാതമാണെങ്കിലും ചൂട് കൂടുമ്പോൾ ഏറ്റവും അധികം പേരെ ബാധിക്കുന്നത് അതല്ല എന്ന് പ്രൊഫസർ ജെ പറയുന്നു. മറിച്ച് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളാണ്.
What we see is a big spike in catastrophic cardiovascular events, so people with heart disease, they often are at much greater risk of having a heart attack during a heat wave. So really your body is redirecting all this blood away from the body core towards the skin surface to try to keep you cool, and that places a lot of strain on the heart. At the same time, we sweat a lot in order to try to increase our evaporative heat loss to keep the body cool. So that really results in the risk of progressive dehydration, which then aggravates the risk of heat stroke, but also aggravates cardiovascular strain for people who have those issues.
അതായത് ഹൃദ്രോഗങ്ങളുള്ളവർക്ക് ഉഷ്ണതരംഗം അതീവ അപകടകരമായി മാറാം. പ്രായമേറിയവർക്കാണ് ഇത് കൂടുതൽ പ്രശ്നമാകുന്നത്, കാരണം അവരുടെ ശരീരം വിയർക്കുന്നത് കുറവാണ്. ഓസ്ട്രേലിയയിൽ ഏറ്റവുമധികം മരണകാരണമാകുന്ന പ്രകൃതിക്ഷോഭവും ഉഷ്ണതരംഗമാണെന്ന് GP ഡോക്ടർ മിഷേൽ ഹംറോസി പറയുന്നു.
Heat waves are called a silent killer because they stress our bodies and they can worsen chronic diseases, so people who've already got underlying health problems. We know also how mental health is impacted by heat waves. Hospital presentations increases significantly from mental health conditions during heat waves, including increased rates of suicide and violence.
പ്രായമേറിയവർക്ക് മാത്രമല്ല ഗർഭിണികൾക്കും ഉഷ്ണതരംഗം അപകടകരമാകാം.
If you become overheated, that really can affect the baby's health. And you can have increased risk of dehydration, increased blood pressure, and go into early labor.
ഗർഭകാലത്തെ ഉഷ്ണതരംഗത്തിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ച ഒരാളാണ് റെബേക്ക ഡിമാർക്കോ. കൃത്യമായ തയ്യാറെടുപ്പുകളാണ് വലിയ അപകടങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് തന്നെ സംരക്ഷിച്ചതെന്ന് റബേക്ക പറയുന്നു.
Planning and being aware of what's coming. It was things like cold showers, minimizing how much you are out in the heat, and then of course trying to minimize the heat in your home, and then obviously you have a bit of a toss up with, you know, running aircon or trying to cool down in other ways like fans and stuff. Just being aware and doing those actions before it's too late.
ഉഷ്ണതരംഗം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം അനിയന്ത്രിതമായി ചൂട് കൂടുമ്പോൾ എന്തു തയ്യാറെടുപ്പാണ് നിങ്ങൾ നടത്തേണ്ടത്? അടിസ്ഥാനപരമായി ചെയ്തു തുടങ്ങേണ്ട കാര്യങ്ങൾ ഡോക്ടർ ഹംറോസി വിവരിക്കുന്നു.
Where is the coolest part of your house? Can you create a cool refuge? And often if that is one room in the house that has an air conditioner, think about also if you don't have access to cooling in your own home, where could you go? Could it be a friend's house, family, library, shopping center? And so it's also really important to plan ahead for a power outage. So things like putting bottles in the freezer, having like little spray bottles, and making sure you keep things like food and medications in the fridge.
പുറത്ത് ചെറുകാറ്റുള്ളപ്പോൾ ജനാലകൾ തുറന്നിടുന്നതും ചൂട് കൂടുമ്പോൾ ജനാലകളും ബ്ലൈൻഡുകളും അടയ്ക്കുന്നതും വീടിനകത്തെ താപനില ക്രമീകരിക്കാൻ സഹായിക്കും. ചൂട് ദിവസങ്ങളിൽ ഒരു ദിനചര്യ തന്നെ അതിനായി ഉണ്ടാക്കാം.
First thing I do in my own home is early in the morning, closing up all my blinds around the house, putting my fans on. Fans are a really effective way to keep cool, especially if you can keep your skin a bit damp while sitting under a fan. If you put the air conditioner on, you can set it to 26 degrees and that can really help you save power. And of course, drink a lot of water regularly during the day.
ഓസ്ട്രേലിയൻ വേനലിൽ ഫാനുകൾ ഉപയോഗിക്കുന്ന കാര്യം പറയുമ്പോൾ പലർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാകും ഉണ്ടാവുക. കാരണം പലർക്കും പല അനുഭവങ്ങളാണ്. ഏതൊക്കെ സാഹചര്യത്തിൽ ഫാൻ ഉപയോഗിക്കുന്നതാണ് ഉചിതമെന്ന് മനസ്സിലാക്കണമെന്ന് പ്രൊഫസർ ജെയ് നിർദ്ദേശിക്കുന്നു.
We've done quite a lot of work that shows that fans actually end up aggravating heat stress, so making the problem worse when the air temperature is above 40 degrees Celsius. So that's a good kind of threshold that people can keep in mind. So use fans while it's below 40 degrees Celsius, but if it's above 40 degrees Celsius, then you're better off not using a fan.
തണുത്ത വെള്ളത്തിലെ കുളി, നനഞ്ഞ ടവലുകൾ പുതയ്ക്കുക, അയഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക, ഏറ്റവും ചൂട് കൂടിയ സമയത്ത് ശാരീരിക അധ്വാനം ഒഴിവാക്കുക തുടങ്ങി മറ്റു പല കാര്യങ്ങളും ശ്രദ്ധിക്കാമെന്നാണ് ഡോക്ടർ ഹംറോസി പറയുന്നത്.
Can you avoid going out in the hottest time of the day? Because that's where people can run into trouble. If you've got medical appointments, you know, can you turn it into a telehealth so you can avoid going out in the hottest part of the day?
ചൂടിൽ നിന്ന് സ്വയം സംരക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് തൊട്ടടുത്തുള്ള മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതും. പ്രത്യേകിച്ചും പ്രായമേറിയ ബന്ധുക്കളോ അയൽക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുന്നൊരുക്കങ്ങൾ തിരക്കുക. ചൂട് സമയത്ത് അവർക്ക് അസ്വസ്ഥതകൾ തോന്നുന്നുണ്ടെങ്കിൽ മതിയായ സഹായങ്ങൾ എത്തിക്കുക.
Can they rest in a cool place? Can they sip some more water? Can they put cool cloths around them or have a cooler shower? In the setting where they're not feeling better within a short period of time or their symptoms are progressing, it would be advised that they would call their GP. Or health direct. If the symptoms are severe, for example, person is experiencing confusion, they've fainted or having any chest pain, they have a very high temperature, that would be advised to call an ambulance.
കുട്ടികളുടെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് ഏറ്റവും അയഞ്ഞ വസ്ത്രങ്ങൾ മാത്രം നൽകുക. കൊച്ചുകുട്ടികളാണെങ്കിൽ ചൂടേറിയ ദിവസങ്ങളിൽ നാപ്പി മാത്രമാകും നല്ലത്. അതുപോലെ അവരുടെ ശരീരത്തിൽ മതിയായ ജലാംശമുണ്ടെന്നും ഉറപ്പാക്കണം.
They can also be offered cool baths. A play in water is a really good thing to do during heat waves. And the other really important point is never leave your baby in the car, even just for a short period of time during a heat wave. Babies can really quickly overheat.
ഇനി ഉഷ്ണതരംഗമുള്ള ദിവസങ്ങളിൽ പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പരമാവധി നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. കാരണം കാലാവസ്ഥാ പ്രവചനത്തിൽ ഒരു ദിവസത്തെ ഉയർന്ന താപനില എന്ന് രേഖപ്പെടുത്തുന്നത് തണലുള്ള പ്രദേശങ്ങളിലെ താപനിലയാണ്. നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നിങ്ങൾ നേരിടുന്ന ചൂട് അതിലും ഏറെ കൂടുതലായിരിക്കും.
It's important for people to keep in mind that the temperature that we see on the weather forecast, that's actually measured in the shade. So if you're out in direct sunlight, you can be exposed to temperatures as much as 15 to 17 degrees Celsius higher than those temperatures that you think you're exposing yourself to. So finding shade is really important.
ഉഷ്ണതരംഗമുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എത്രത്തോളം അപകട സാധ്യതയുണ്ട് എന്ന് പരിശോധിക്കണോ? അതിനുള്ള ഒരു സംവിധാനം യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രായവും സാഹചര്യങ്ങളും പ്രദേശവും എല്ലാം കണക്കിലെടുത്തുള്ള വിലയിരുത്തലാകും ഹീറ്റ് വാച്ച് എന്ന ഈ ആപ്പ് വഴി ലഭിക്കുന്നത്.
So you can enter in how old you are, what kind of chronic disease you might have, whether you have access to air conditioning. It also knows which postcode you're in, so it draws on freely available weather information. It then gives you an individualized or heat stress score, so it helps you understand what your personal risk is throughout the day, and we give a 7-day forecast as well. We also use it to deliver evidence-based personal cooling advice, and it helps people plan their activities.
ഈ വർഷം ഇതിനകം തന്നെ പല ദിവസങ്ങളിലും ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ 40 ഡിഗ്രിക്ക് മേലുള്ള ചൂട് പതിവായിരുന്നു. ഓരോ വർഷവും ഈ പ്രവണത കൂടി വരികയുമാണ്. അതിനാൽ ഓരോ വർഷവും പ്രതിരോധത്തിനുള്ള തയ്യാറെടുപ്പുകളും കൂട്ടേണ്ടതുണ്ട്. ഓസ്ട്രേലിയയിൽ ഉഷ്ണതരംഗം നേരിടാൻ എന്തൊക്കെ തയ്യാറെടുപ്പ് വേണമെന്നാണ് ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ ഈ എപ്പിസോഡിൽ SBS മലയാളം പരിശോധിച്ചത്. ഓസ്ട്രേലിയൻ ജീവിതത്തിൽ അറിയേണ്ട ഇത്തരം കാര്യങ്ങൾ പതിവായി കേൾക്കാൻ ഓസ്ട്രേലിയൻ വഴികാട്ടി പോഡ്കാസ്റ്റുകൾ പിന്തുടരുക. സ്പോട്ടിഫൈ, ആപ്പിൾ പോഡ്കാസ്റ്റ് തുടങ്ങി നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും SBS മലയാളം ഓസ്ട്രേലിയൻ വഴികാട്ടി ലഭിക്കും. അല്ലെങ്കിൽ SBS മലയാളം ഫേസ്ബുക്ക് പേജ് പിന്തുടരാം. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.